അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ
നമസ്കരിച്ചു വന്നു നമസ്കരിച്ചു ഇവിടെ അതിന് മുകളിലുള്ളൊരു കോണ്ടക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ എക്സ്പ്രസ് പറയാം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കില്ല, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്നത് ഐ വിൽ ഗീവ് ഹിം ദ വാട്ടർ ദാറ്റ് ഐ വിൽ ഗീവ് ഹിം വിൽ ബിക്കം ഇൻ ഹിം എ വെൽ ഓഫ് വാട്ടർ ബബ്ലിംഗ് അപ് ടു എറ്റേണൽ. അതായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയാണ് ആ ആരാധന എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നതാണ്. ഉള്ളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫൗണ്ടൻ ബബ്ലിംഗ് അപ്പ് എന്നൊക്കെ ഉള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ. അല്ലാതെ ബോർവൽ ആ പോലെ ബോർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് അടിച്ചടിച്ചടിച്ച് വെള്ളം പുറപ്പെടുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കഥ പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതാണ്. അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് റിയലായിട്ടുള്ള പുതിയ നിയമത്തിലുള്ള വർഷം. ആ വർഷം എത്താമെന്നുള്ളതിനെ പറ്റി ഇന്നുകൂടി ഞാൻ വിശദീകരിക്കാം. അതേ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് അവരുടെ ഇന്നർമോസ്റ്റ് ബീയിങ് എങ്ങനെയാണ് ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നതാണ്. അവിടെയൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതിന്റെ കാര്യമാണ്. ഇത് പഴയ നിയമത്തിലുള്ള വ്യക്തികൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ മുമ്പോട്ട് വായിക്കുന്നത്. അതുകൊണ്ടാണ് പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നതായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ എന്റെ ചോദ്യം ശങ്കരേക്കര ശ്രീയുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയാണ് സ്ത്രീ എന്റെ വാക്ക് വിശ്വസിക്കാൻ നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലും അല്ല യെരുശലേമിലും അല്ല എന്ന് പറയുന്നതായിരിക്കും. അതായത് പല പല കാര്യങ്ങൾ മാറണം. അതായത് പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ സ്ഥലം വിഷയമല്ല. ഇന്ന സ്ഥലത്ത് വന്നിരുന്ന് പട്ടുകളായിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്ന് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയല്ല ന്യൂ ടെസ്റ്റമെന്റ് വാർഷിപ്പ് എന്ന് പറയുന്നത്. സ്ഥലത്ത് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ സ്ഥലമല്ല പ്രധാനം, സമയമല്ല പ്രധാനം, ഇൻസ്ട്രുമെന്റുകളല്ല പ്രധാനം. ഇതിന്റെ എല്ലാം മുകളിൽ പ്രാധാന്യം എന്നുള്ളത് യേശുക്രിസ്തു പറയുന്ന സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും വർഷിപ്പ് ചെയ്യുന്നതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും പഴയ നിയമത്തിൽ അവർക്ക് കഴിയാതിരുന്നത്. അത് എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാതിരുന്നത്? പഴയ നിയമ ആരാധന എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ ബൈബിൾ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എബ്രായ ഒമ്പതിന്റെ ഒന്നു മുതലുള്ള പഴയ നിയമ ആരാധന ആദ്യ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കവനന്റ് ഓൾഡ് കവനന്റ് എന്നുള്ളതാണ്. അവിടെയുള്ള ആരാധനയ്ക്ക് ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് ചെറിയക്കാരി സ്ത്രീ പറഞ്ഞതുപോലെ ലൗകികമായിട്ടുള്ള വിശുദ്ധ മന്ദിരമുണ്ടായിരുന്നു. അവിടെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് സമയമില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പറയാനായി അഞ്ചാം നടത്തും അഞ്ചു കൊണ്ട് നടത്തും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ്. എന്താണ് കാര്യം എന്ന് പറയാമോ, ആരാധനക്കാരന് പൂർണ്ണ സമാധാനം എന്നുള്ളൊരു കാര്യമില്ലാതെ ആ വ്യക്തി ആരാധിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു, യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള ആരാധന ഇല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും പൂർണ്ണ സമാധാനം എന്നുള്ളത് കണക്കാക്കില്ല. ഈ പൂർണ്ണ സമാധാനം എന്നത് ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ആത്മാവിലുള്ള ബന്ധത്തിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അല്ലാത്ത ആരാധന എല്ലാം പഴയ നിയമത്തിലുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ നമുക്ക് കൈകാട്ടാനായിട്ട് പാട്ട് പാടാനായിട്ട് പറ്റും, പക്ഷെ ഇതിനെല്ലാം ഒരു ടെമ്പററി എക്സ്പീരിയൻസ് ഉള്ളൂ. കാരണം അവർക്ക് പൂർണ്ണ സമാധാനം ലഭിക്കുന്നില്ല. ഈ പൂർണ്ണ സമാധാനം എന്നത് ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള ബന്ധത്തിൽ മാത്രമേ ലഭിക്കൂ. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് പതിനാറാമത്തെ വാക്യം വഴി ആദ്യമായിട്ട് തിരശീല രണ്ടായിട്ട് കീഴിൽ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് യേശുക്രിസ്തു ഒരു കാര്യം ചെയ്തു. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ടുള്ള വഴി യേശുക്രിസ്തു തുറന്നു. അന്ന് തൊട്ട് ഒരു വ്യക്തിക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് കഴിയും. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. അതെപ്പോഴാണ്? അതിന് സ്ഥലം വിഷയമല്ല, സമയം വിഷയമല്ല, എപ്പോഴും. അതാണ് എബ്രായലേഖനം അതിന്റെ പത്താമത്തെ അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ വായിക്കുന്നത്. ഇതിന്റെ തുടർച്ചയാണ്, ആട്ടുകൊറ്റന്മാരുടെയും പശുപ്പിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് പറഞ്ഞൊരു വഴക്കമായ വാക്യം. ഇവിടെ പറയാം, ഇന്ന് നമുക്ക് എങ്ങോട്ട് വരാൻ കഴിയുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് ജീവനുള്ള പുതുവഴിയായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു പ്രവേശനം സാധിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം. അങ്ങനെ പ്രവേശിച്ച വ്യക്തികളെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ആ വ്യക്തിക്ക് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. എന്നാൽ ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമ വർഷം എന്ന് പറയുമ്പോൾ, അടിസ്ഥാനപരമായിട്ട് അത് നമ്മുടെ ഇമോഷന്റെ എല്ലാത്തിന്റെ മുകളിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നതാണ്. അത് 24 hours കണ്ടിന്യൂസ് ആയിട്ട് വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ വശം. അതാണ് അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ ദൈവസഭയിൽ പോയി. അതാണ് നമ്മൾ എവിടെയെങ്കിലും കാര്യം കിട്ടുമ്പോഴേക്കും പറയുകയാണ്, 24th വാക്യത്തിൽ പറയുകയാണ്, ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിക്കണം. അന്ന് ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പുതിയ നിയമ ഈ ആരാധന എന്ന് പറയുമ്പോൾ കഥാപാത്ര ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയി ഈ വർഷം വരുന്നുണ്ടേ ആ വ്യക്തികൾ കൂടി വരുമ്പോൾ അവിടെയും യഥാർത്ഥത്തിൽ കർത്താവിനെ ആരാധിക്കാൻ ആരാധിക്കും. അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യങ്ങൾ പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് രണ്ട് കാര്യങ്ങൾ കുറിച്ച് പറയുന്നത്. എന്താണ്? ഒന്ന് സത്യത്തിലും, രണ്ട് ആത്മാവിലും. ഈ സത്യത്തിൽ ആരാധിക്കുന്ന എന്താർത്ഥം? ഈ സത്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സത്യത്തിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ എന്താ? കളമാണ്. കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടം എന്നുള്ളതാണ് സത്യത്തിന്റെ ഓപ്പോസിറ്റ്. നേരം പുതിയ നിയമ ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനമുള്ളത് രണ്ട് കാര്യം എന്താണ്? ഒന്ന് സത്യത്തിലായിരിക്കണം, രണ്ടാമത്തേത് ആത്മാവിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ പുതിയ നിയമ ആരാധനയ്ക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട്, റിയലായിട്ട് ആരാധിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് പുതിയ നിയമത്തിൽ തടസ്സമുള്ള ഏക കാര്യം ഒന്നേ ഉള്ളൂ. എന്താ പറയാമോ? കപടം. ഇതൊന്നും അത് മാത്രമേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ന്യൂ കവനന്റിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് നമ്മൾ കൊരിന്ത്യലേഖനം 3rd chapter ഇതേ കാര്യമാണ് പറയുന്നത്. കൊരിന്ത്യലേഖനം 3rd chapter 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാവും പഴയ നിയമ ആരാധനയുടെ ഒരു ലിമിറ്റേഷൻ ആണ് ഇവിടെ പറയുന്നത്. പഴയ നിയമത്തിലെ ആരാധകന് ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും കടന്നു വരാൻ കഴിയില്ലായിരുന്നു. അവന്റെ മുഖത്തൊരു മൂടുപടമുണ്ടായിരുന്നു, അവനും ദൈവത്തിനും മധ്യേ ഒരു തിരിശീലമുണ്ടായിരുന്നു. എന്നാൽ രണ്ട് കാര്യങ്ങൾ അവൻ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ മാറിപ്പോകുന്നു. അവിടെ പറയാം, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി യേശുക്രിസ്തു ആ തിരശീലം രണ്ടായിട്ട് കീറി ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം. രണ്ടാമത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയുമ്പോൾ ഒരു വ്യക്തിക്ക് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് കഴിയും. അതാണ് ഇവിടെ പറയുന്നത്, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു വ്യക്തിക്ക് അവന്റെ അതേ അവസ്ഥയിൽ വന്നിട്ടാകാതെ അവന്റെ ഏതൊരവസ്ഥയിലാണെങ്കിലും അവൻ ഉള്ള അവസ്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ അവന് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് കഴിയും. പക്ഷെ ഈ മൂടുപടം ദൈവത്തിന്റെ സന്നിധിയിൽ സത്യമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കപടഭക്തിയോടുകൂടി നമുക്ക് അവിടെ ഇവിടെ വന്നിട്ട് നമ്മളെ തൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത് പഴയ നിയമ ആരാധനയിൽ ഒരു തരത്തിൽ വ്യത്യാസമാണ്. പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പഴയ നിയമത്തിൽ ആരാധനയിൽ കഴിയാതിരുന്ന രണ്ട് കാര്യങ്ങളാണ് യേശുക്രിസ്തു പറഞ്ഞത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയിൽ കർത്താവിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെയാണ്. നമ്മളുടെ സ്വഭാവം നമ്മൾ നമ്മളെക്കാൾ നടക്കുന്നത് കർത്താവിന്റെ അതുകൊണ്ട് കർത്താവിന്റെ സന്നിധി നമ്മൾ മറക്കേണ്ട കാര്യം. കർത്താവിനെ ആരാധിക്കാനായിട്ട് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാനായിട്ട് ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ വർഷിപ്പിക്കാനായിട്ടുള്ള ഏക തടസ്സം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കൺഫസ് ചെയ്യാത്ത പാപങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സന്നിധി വന്നിട്ട് കർത്താവിനെ ആരാധിച്ചത് ദൈവസന്നിധിയിൽ അത് അക്സെപ്റ്റബിൾ ആവട്ടെ. അതുപോലെ പ്രവർത്തിക്കുന്ന പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ ഊടുപടം നീങ്ങിപ്പോകുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. പിന്നെ മൂന്നാമത് കാര്യം കൂടി പറയാനാണ് ദൈവത്തിന്റെ ആത്മാവുള്ളത് എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുകയാണ് കർത്താവിന്റെ ആത്മാ, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ലിബർട്ടി, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സത്യസന്ധതയോടുകൂടി കടന്നു വരുന്ന വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാനായിട്ട് കർത്താവിന്റെ സന്നിധി എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടല്ല പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ സന്നിധി ആരാധന. ഇറ്റ് ഈസ് ടു ലിബർട്ടി, നമുക്ക് നമ്മളുടെ ഓൺ ലിബർട്ടി നമുക്ക് ദൈവത്തെ ആരാധന. ഇന്ന രീതിയിൽ, ഇന്ന പാറ്റേണിൽ, ഇത്ര സൗണ്ടിൽ, ഇത്ര സൗണ്ട് കൂട്ടിയോ കുറച്ചോ, ഇതൊന്നുമല്ല പുതിയ നിയമത്തിലെ ആരാധനയുടെ അടിസ്ഥാനം. പുതിയ നിയമത്തിലെ ആരാധനയുടെ അടിസ്ഥാനം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. അവിടെ സ്വാതന്ത്ര്യമുള്ള നടക്കുന്നു. കർത്താവിനിരിക്കുകയാണ് കർത്താവിന്റെ ആത്മാവുള്ളത്, ആ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. ഇതേ കാര്യമാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആത്മാവിലും സത്യത്തിനും മാത്രമേ ആരാധിക്കാൻ കഴിയൂ. ഞാൻ വളരെ എഴുതി പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നതിന് പുതിയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രിവിലേജ്, പഴയ നിയമ വിശ്വാസികളിൽ നിന്ന് പുതിയ നിയമ വിശ്വാസികൾക്ക് വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് പറയാമോ? പഴയ നിയമ വിശ്വാസികൾക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നു. അവർക്ക് കർത്താവ് ശ്രദ്ധിക്കാൻ കഴിയുമായിരുന്നു, കർത്താവിനെ പാടാൻ കഴിയുമായിരുന്നു, സ്തോത്രം ചെയ്യാൻ കഴിയുമായിരുന്നു, എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷെ അവർക്ക് കഴിയാതിരുന്നത് കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാനാണ്. കാരണം ദൈവവുമായിട്ടുള്ള ആത്മാവുള്ള ബന്ധം അവർക്ക് തടസ്സമായിട്ടിരുന്ന പാപമുണ്ടായിരുന്നു. യേശുക്രിസ്തു അതിനെ മുറിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ദൈവത്തെ മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടി ചേരുന്നതാണ്. മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ചേരുന്നതിന് തടസ്സമായിട്ട് നിന്നിരുന്നതാണ് പാപം എന്ന കാര്യം, അല്ലെങ്കിൽ പഴയ മനുഷ്യൻ എന്നുള്ള കാര്യം. അതിനെ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി കർത്താവ് മാറ്റിയതോടുകൂടി ദൈവത്തിന്റെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും കൂടി ഒന്നായി തീരാനായിട്ട് ഉള്ള വഴിയുള്ളത് ഇന്ന്. പക്ഷെ നമുക്ക് അതിനും തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൺഫസ് ചെയ്യാത്ത, കൺഫസ് ചെയ്യാത്ത, ദൈവത്തിന്റെ സന്നിധി കൺഫസ് ചെയ്യാത്ത എന്തെങ്കിലും കാര്യമായിട്ട് നമ്മുടെ ദൈവത്തിന്റെ സന്നിധി വരികയാണെങ്കിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാനായിട്ട് കഴിയത്തില്ല. നമുക്ക് പൂർണ്ണ സമാധാനത്തോടുകൂടി കർത്താവിനെ ആരാധിക്കാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് എബ്രായരുടെ പറയാണ് അവന്റെ ആ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ലഭിക്കുമായി.
ഇവിടെ
പറഞ്ഞിരിക്കുകയാണ് തങ്ങത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മൾക്ക് എന്ത് പ്രിവിലേജ് ആണ് അവിടെ തരുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എന്ത് പ്രിവിലേജ് ആണ് അവിടെ തരുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായിട്ടുള്ള പ്രിവിലേജ് അല്ലെ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറഞ്ഞത് ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാനായിട്ടുള്ള പ്രിവിലേജ്. അതെപ്പോഴും എപ്പോഴും അത് നമ്മൾ കൂടി വരുമ്പോഴും അല്ലാത്തപ്പോഴും കൂടി വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പിതാവ് ഇങ്ങനെയുള്ള ആരാധകരെ നോക്കുന്നു. ആ വാക്യമാണ് മുന്നോട്ട് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ പറയുകയാണ് ഇങ്ങനെയുള്ള അതിന്റെ 23-ാമത്തെ വാക്യം പിതാവ് ഇച്ഛിക്കുന്നു എന്നാണോ? എങ്ങനെയാണ് ഫോർ സച്ച് പീപ്പിൾ ദ ഫാദർ സീക്സ് ടു ബി ഹിസ് വർഷിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആരാധകർ ദൈവത്തെ ആരാധിക്കാൻ പിതാവ് ആഗ്രഹിച്ചിരിക്കുന്നു, പിതാവ് സീക്ക് ചെയ്യുന്നു. അതായത് സ്വർഗത്തിൽ നിന്ന് ദൈവം, പിതാവായ ദൈവം ഭൂമിയിലേക്ക് സീക്ക് ചെയ്യാൻ ചില ആൾക്കാർ, ചില വർഷിപ്പേഴ്സിന്. എങ്ങനെയാണ് വർഷിപ്പേഴ്സിന്? എന്നൊരു വർഷിപ്പേഴ്സിന് സത്യത്തിലും ആത്മാവിനെ ആരാധിക്കുന്ന വർഷിപ്പേഴ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന വ്യക്തിയാണ്. ജീവിതത്തിന്റെ എല്ലാ സമയത്തും കർത്താവുമായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫെലോഷിപ്പിൽ നടക്കുന്ന വ്യക്തികൾ, സത്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വർഷിപ്പേഴ്സ് വർഷിപ്പ് ചെയ്യുന്നത് പിതാവായ ദൈവം നോക്കിക്കൊണ്ടേ. അങ്ങനെയുള്ള വർഷിപ്പേഴ്സിന് എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെയുള്ള വർഷിപ്പേഴ്സിനെ പറ്റി പറയുകയാണ് അവരുടെ ഉള്ളിൽ നിന്ന് അവരെ പമ്പ് ചെയ്യേണ്ട കാര്യമില്ല, അവരെ പുഷ് ചെയ്യേണ്ട കാര്യമില്ല, ആരാധിക്കുക ആരാധിക്കുക ആരാധിക്കുന്ന പറഞ്ഞുകൊണ്ട് പുറകുന്ന തരേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് അവരുടെ ഉള്ളിൽ നിന്ന് ബബിൾ ചെയ്ത് വരുന്നത് പോലെ ആരാധന പ്രത്യേകം. അതിൽ പ്രത്യേകിച്ച് പാറ്റേണൊന്നുമില്ല, അതിന് കർത്താവിന്റെ ആത്മാവോടൊത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കും. അതാണ് പുതിയ നിയമത്തിലെ പ്രിവിലേജ്. അല്ലെ, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രിവിലേജ് നമുക്ക് മനസ്സിലാവും. നമുക്ക് മാത്രമുള്ള പ്രിവിലേജാണ്, ദൈവമക്കൾക്ക് മാത്രമുള്ള. നമ്മൾ ഈ പ്രിവിലേജ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഏത് രീതിയിൽ ചെയ്താലും അത് പഴയ നിയമത്തിലെ ആരാധകന്റെ ആരാധനയിലേക്ക് ഒരു പണിപോലും മുമ്പോട്ട് പോകത്തില്ല അല്ലെ. പഴയ നിയമത്തിൽ ചെല്ലാൻ ഇല്ലായിരുന്നില്ലേ? പഴയ നിയമത്തിൽ ഭൗതികമായിട്ട് ആരാധനയില്ലായിരുന്നു, പഴയ നിയമത്തിൽ ആരാധനയില്ലായിരുന്നു, പഴയ നിയമത്തിൽ ഇൻഷുറൻസ് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നില്ല ആരാധന രീതി നടക്കാറുണ്ടായിരുന്നു, എന്തായിരുന്നു ഇല്ലായിരുന്നു, ആത്മാവിൽ ആരാധിക്കുന്നവർ മാത്രമായിരുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രിവിലേജ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാം ഉള്ളപ്പോൾ തന്നെ അതിനോടുകൂടി കർത്താവിനെ ആത്മാവിൽ സ്വാതന്ത്ര്യത്തിൽ ആരാധിക്കാനായിരിക്കും. അങ്ങനെയുള്ള ആരാധകരെ ദൈവം നോക്കുന്നത് ഫാദർ ഫോർ സച്ച് പീപ്പിൾ ഫാദർ സീക്സ് ടു ബി ഹിസ് വർഷിപ്പേഴ്സ്. നമ്മൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഏറ്റവും ദൈവാസീന പറയുന്നത് ഒരു മനുഷ്യൻ ഏറ്റവും എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറയുന്നത് ആരാധകനാകുവാനാണ്, വർഷിപ്പറാകാനാണ്, വർഷിപ്പറാകാനാണ്, കർത്താവിനെ ആത്മാവിനെ ആരാധിക്കാനാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് ദൈവം പറയുന്നു.